147-ാം സങ്കീർത്തനം, സാംസ് 147. സാവധാനത്തിൽ വായിച്ചു പോകാം. യഹോവയെ സ്തുതിപ്പിൻ. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരൻ 147-ാം സങ്കീർത്തനത്തില് തുടക്കം തന്നെ പറയുന്നത് പ്രൈസ് ദ ലോർഡ്, അല്ലെങ്കിൽ വേറൊരു വേർഷൻ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ്യ. അത്ര എഴുതിയിട്ടുള്ളൂ. ദൈവത്തിന് പാട്ടുപാടുന്നത് നല്ലതാ എന്നിട്ട് പറയുകയാണ്, അതിനെക്കുറിച്ച് പറയുകയാണ്. ഇറ്റ് ഈസ് പ്ലസന്റ്, അല്ലെങ്കിൽ അത് മനോഹരമാണ്. സ്തുതി എന്താണ്? ഉചിതമാണ്. 147-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് അപേക്ഷകളൊന്നും കാണുന്നില്ല. ഇസ്രായേൽ ജനം 70 വർഷത്തോളം പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. നെഹെമ്യയുടെ പുസ്തകം 9-ാം അധ്യായത്തിലും ഇസ്രായേലും ഒക്കെയും അവർ തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ അവര് മതിലുകൾ പണിയുന്നു, ആലയം പണിയുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് അതേക്കുറിച്ച് വലിയ ഒരു എക്സൈറ്റ്മെന്റ് തോന്നാത്തതിന്റെ കാരണം ഇവിടെ നമ്മൾ ആരും അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടില്ല. ചിന്തിച്ചു നോക്കിയേ, ദൈവത്തിന്റെ ജനത്തെ 70 വർഷത്തോളം അടിമകളാക്കി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിരിക്കുന്നു. അന്യ സ്ഥലങ്ങളിൽ അവരൊത്തിരി അധികം കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ എന്തൊക്കെയാ? അവിടെ കാണുന്നുണ്ട് മതിലുകൾ ഇടിഞ്ഞു കിടക്കുക, മതിലുകൾ അവർ പണിയുന്നുണ്ട്. 52 ദിവസം കൊണ്ട് മതിലിന്റെ പണി തീരുക. തകർന്നു കിടക്കുന്ന ആലയമുണ്ട്, ആലയത്തിന്റെ പണിയൊക്കെയും തീരുന്ന സമയങ്ങളിൽ അവർ പാടിയ ഒരു ഗാനമാണ് സാംസ് 147 എന്ന് പറയപ്പെടുന്നു. അവിടെ പറയുന്നു, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്. അതിന്റെ കാരണങ്ങൾ അവിടെ പറയുന്നത്, ഒന്നാമതായി ദൈവത്തിന് എന്തുകൊണ്ട് കീർത്തനങ്ങൾ പാടണം, ദൈവത്തെ എന്തുകൊണ്ട് മഹത്വപ്പെടുത്തണം. കഴിഞ്ഞ ആഴ്ച ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ കേട്ടു. അതിന്റെ 2-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവ യെരുശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന വാക്കുകൾ വായിക്കാം. ദൈവം ആരെയൊക്കെയാണ്? 1-ാം വാക്യം, ഔട്ട്കാസ്റ്റ്, പുറന്തള്ളപ്പെട്ടവരാണ് 1-ാമത്തെ കൂട്ടര്, ദൈവം പണിയുന്ന കൂട്ടര്. 2-ാമത്തെ കൂട്ടരെ കുറിച്ച് പറയുന്നു, ബ്രോക്കൺ ഹാർട്ടഡ്, മനസ്സ് തകർന്നവരായിരിക്കുന്ന ഒരു കൂട്ടം ജനം. 3-ാമത്തേത് വൂണ്ടഡ്, മുറിവേൽക്കപ്പെട്ട ജനം. 4-ാമത്തേത് അഫ്ലിക്റ്റഡ്, അല്ലെങ്കിൽ അഫ്ലിക്റ്റഡ് എന്ന് പറഞ്ഞാൽ തകർക്കപ്പെട്ട, അല്ലെങ്കിൽ പീഡനങ്ങൾ സഹിക്കപ്പെട്ട ഒരു ജനത്തെക്കുറിച്ച് ദൈവത്തിന്റെ കൺസേൺ കണ്ടിട്ട് അവർ പാടുകയാണ്. ആ മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. പ്രിയമുള്ള, നമ്മൾ ഈ തിരുവചനങ്ങളെ ധ്യാനിക്കുമ്പോൾ മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആരായിരിക്കും പെട്ടെന്ന്? യേശു കർത്താവ്. അനേക ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. മനം തകർന്നവരെ അവിടുന്ന് സൗഖ്യമാക്കി, അവരുടെ ആന്തരിക മുറിവുകളെ അവിടുന്ന് വെച്ചുകെട്ടി, ശാരീരികമായിരിക്കുന്ന മുറിവുകളെ അവൻ സൗഖ്യമാക്കി. എക്സാമ്പിൾ, സമരിയക്കാരിത്തിയ സ്ത്രീ. ഉച്ചയ്ക്ക് 12 മണി സമയത്ത് ആ കിണറ്റിന്റെ കരയിലേക്ക് വരുമ്പോൾ എത്രമാത്രം മുറിവുകളോടുകൂടിയാണ് ആ സ്ത്രീ കടന്നു വന്നത്. Can you imagine? ഹൃദയത്തിൽ 5 വിവാഹങ്ങൾ തകർന്നതിന്റെ ആന്തരിക മുറിവുകൾ. ഇപ്പോൾ ഒരു വിവാഹബന്ധത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് ചോദിച്ചാൽ പ്രവേശിച്ചു, നിന്ദിക്കപ്പെട്ടവളും ഹൃദയം മുറിക്കപ്പെട്ടവളുമായി ഒരു കുടം വെള്ളം കോരാൻ വേണ്ടി കടന്നു വന്ന സമരിയക്കാരി സ്ത്രീ. കൃപയാൽ അവൾ കർത്താവിനെ കണ്ടുമുട്ടുകയും അവിടെ വെച്ച് നടന്ന സംഭാഷണത്തിൽ അവൾ യേശുവാണ് മശി എന്ന് തിരിച്ചറിയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവളുടെ മുറിവുകളെല്ലാം ഹീലാവുകയും അതുമാത്രമല്ല അവരുടെ മുറിവുകളെ അവൻ വെച്ച് കെട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ നമ്മൾ വായിക്കുന്നു, അവൾ തിരിച്ചോടി അവളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവൾ സാക്ഷിയായി തീർന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു എന്ന് പറയുമ്പോൾ ശമരിയക്കാരി സ്ത്രീയെ മാത്രമല്ല, 38 വർഷക്കാലം ബെഥസ്ദ കുളക്കരെ കടന്നവനെ മാത്രമല്ല, നിങ്ങൾ ഈ വചനങ്ങൾ വായിക്കുമ്പോൾ മനസ്സ് തകർന്നവരായി നിങ്ങൾ വായിക്കുന്നെങ്കിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. ഈ വചനത്തിന്റെ ഉടയവനായി അല്ലെങ്കിൽ വചനമായിരിക്കുന്ന ദൈവം എന്റെ മുറിവുകളെ വെച്ചു കിട്ടുന്നവനായ കർത്താവാണ്. ഹാലേലൂയ്യ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണെന്നുള്ള ഉറപ്പിന്മേൽ നമ്മുടെ ധ്യാനത്തിങ്കിൽ തീ കത്തിക്കൊണ്ടേയിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവവചന ധ്യാനം കൂടുതൽ എഫക്റ്റീവ് ആകണമെങ്കിൽ ഒരു ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളിപ്പോൾ ഇത് ഒരു വേദഭാഗം വായിച്ചുകൊണ്ടിരിക്കുക. ഒരു ഭാഗം എത്തിയപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു സ്റ്റോപ്പ് വരിക. പ്രാർത്ഥിക്കാനുള്ള ഇമ്പൾസ് ആണ് പരിശുദ്ധാത്മാവ് തരുന്നതെങ്കിൽ അന്നേരം തന്നെ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ വചനത്തിന്റെ വാതിലുകളെ നീ എനിക്ക് തുറന്നു തരണം. ടഫായിട്ടുള്ള ഒരു ഭാഗത്താ കടന്നു വരുന്നെങ്കിൽ നമ്മളത് മറച്ചു വിടരുത്. കർത്താവേ ഈ വചനത്തിന്റെ വാതിലുകളെ തുറന്ന് ആ വചനത്തിന്റെ വെളിച്ചം എന്റെ ഉള്ളിലേക്ക് തന്ന് എന്റെ ഹൃദയദൃഷ്ടിയെ നീ എന്ത് ചെയ്യണം? പ്രകാശിപ്പിക്കണം. ഉദാഹരണമായിട്ട് മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന ഒറ്റ വചനം നമ്മുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. നമ്മുടെ എല്ലാ ഡിപ്രഷനെയും മാറ്റുവാനായിട്ട് ഈ ശക്തിയുണ്ട്. പലപ്പോഴും ദൈവസന്നിധി കടന്നു വരുമ്പോൾ വരുന്ന ചിന്തകൾ എന്ന് പറഞ്ഞാൽ ആകുല ചിന്തകളാലാണ് നമ്മൾ വചനധ്യാനം, നമ്മുടെ സങ്കീർത്തന ധ്യാനങ്ങളൊക്കെ നമ്മുടെ ഡള്ളായി പോകുന്നത്. പക്ഷെ തിരുവചനം വായിക്കുകയാണ്, അവൻ മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. യേശു കർത്താവിന്റെ പേര് ദ ഗ്രേറ്റ് ഫിസിഷ്യൻ. ശാരീരിക രോഗങ്ങളെ മാത്രമല്ല ഇന്ന് കേൾക്കപ്പെടുന്നത്, ശാരീരിക രോഗങ്ങളെ യേശുവിന് സൗഖ്യമാക്കാൻ കഴിയും നിശ്ചയമായി. ഇവിടെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ ശാരീരികമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നെങ്കിൽ നമ്മുടെ അൾട്ടിമേറ്റ് ആശ്രയം ഡോക്ടർമാരിലോ മരുന്നിലോ ആയിരിക്കരുത്. നമ്മളുടെ അൾട്ടിമേറ്റ് ആശ്രയം നമ്മുടെ കർത്താവിലായിരിക്കണം. ഹാലലൂയ്യ. ദൈവം നമ്മെ സൗഖ്യമാക്കാൻ വിശ്വസ്തനാണ്, അത് നമ്മൾ വിട്ടുകളയരുത്. മനസ്സിനാണ് മുറിവുകളെങ്കിൽ മനസ്സിന്റെ മുറിവുകളെ എണ്ണ പുരട്ടി സൗഖ്യമാക്കി ഇംഗ്ലീഷിൽ ഡ്രസ് ചെയ്യുന്നൊരു ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് ആ ആശ്വാസ വചനങ്ങളാൽ ഹൃദയങ്ങളെ ആശ്വാസം പ്രാപിച്ചു വേണം മടങ്ങി. ഇനി പാപത്താലാണ് മനം തകർന്നെങ്കിൽ അരിഷ്ടനും മനസ്സ് തകർന്നവനും പിന്നെ എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്ന മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. വചനം ഓടി ഓടി വരണം ഹൃദയത്തിൽ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് ഉറക്കെ പറഞ്ഞാട്ട്, കർത്താവ് സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുരുങ്ങി വിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഈ എളിയവൻ എന്ത് ചെയ്തു? ചുമ്മാ ഇരുന്നാണ് എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, സകല കഷ്ടങ്ങളിലും വിടുവിച്ച്. ഇങ്ങനെ അനേക ഒത്തുവാക്യങ്ങളാൽ ഹൃദയത്തിൽ ധ്യാനിച്ചും പറഞ്ഞും 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 നമ്മുടെ ധ്യാനത്തിങ്കൽ തീകത്തുമ്പോൾ നമ്മുടെ ആത്മാവ് ഉണർത്തപ്പെട്ട് നാം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. മാർട്ടിൻ ലൂതർ ജോൺസ് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു പ്രീച്ചർ, അദ്ദേഹം പറയുന്നത് ദൈവമക്കളുടെ ഒരു പ്രോബ്ലം, ഞാനത് എന്റെ ജീവിതത്തിലും കണ്ടെത്തിയോണ്ട് പറയാം, എനിക്ക് ഒത്തിരി സഹായകമായിരുന്നു. അദ്ദേഹം പറയുകയാണ്, നമ്മൾ ദൈവസന്നിധിയിൽ ബൈബിൾ ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളോട് ആരോ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും ഒന്നും ശരിയാകത്തില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെ എത്രമാത്രം പ്രാർത്ഥിച്ചതാ. പിന്നെ ഇന്നല്ലെങ്കിലും ഒത്തിരി പിന്നെ ഒരു വേടാ സപ്പോസ് എന്ന് പറയും. നമ്മൾ പ്രാർത്ഥിക്കാണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക? കുരുകിലൊരു വീട് മുയൽപ്പറ്റി കുഞ്ഞുങ്ങൾ കൂടം കണ്ടെത്തിയതൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ദൈവസന്നിധി ബൈബിള് തുറന്നിരിക്കുക. പക്ഷെ സംഭവം ഫാന്റെ കാറ്റടിച്ച് ബൈബിള് നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന മറിഞ്ഞുപോയി ആ ഭാഗം. പക്ഷെ നമ്മൾ അറിഞ്ഞോ? നമ്മൾ അറിഞ്ഞില്ല. കാരണം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന സപ്പോസ് ആ വിഷയം അങ്ങനെ സംഭവിച്ചാൽ എന്തായിത്തീരും, ശരിയല്ലേ? അനേക ഇതാരാ പറയുന്നേ? എന്തോ പിശാചല്ല. നമ്മൾ എല്ലാത്തിനും പിശാചിനെ കുറ്റം വെക്കരുത്. ഇത് നമ്മൾ തന്നെ പറയുന്നതാ. സെൽഫ് ടോക്ക് എന്ന് പറയും. എനിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ ദിവസം ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങളാ. ചോദ്യങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല, ആ വിഷയം എന്തായിത്തീരും, ഇതെന്തായിത്തീരും. അവസാനം നമ്മൾ ബൈബിൾ ധ്യാനം കഴിയുമ്പോൾ നമ്മൾ ഫുൾ ഡൗൺ ആയി. കാരണം ഒരു മുക്കാ മണിക്കൂറാണ് ബൈബിൾ ധ്യാനവും പ്രാർത്ഥനയെങ്കിൽ ആ മുക്കാ മണിക്കൂർ ആകുല ചിന്തകളാൽ ക്ഷീണിച്ച് നമ്മൾ എഴുന്നേറ്റ് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ദൈവവചനം നിങ്ങളോട് പറയണം. എന്താണെന്നറിയോ? 42 സങ്കീർത്തനം ഭയങ്കര പ്രതികൂലത്തിന് മധ്യത്തിൽ എഴുതപ്പെട്ടതാ. അദ്ദേഹം പറയാണ് 42 സങ്കീർത്തനം തുടങ്ങുന്ന ഭയങ്കര, പക്ഷെ അദ്ദേഹം പറയാണ് അദ്ദേഹം ആ സങ്കീർത്തനക്കാരൻ അവനോട് തന്നെ പറയുക, അവൻ അവനോട് തന്നെ പ്രസംഗിക്കുക, എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? പിന്നെ അവൻ അവനോട് പറഞ്ഞ എന്താ? ദൈവത്തിൽ, ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒത്തിരി അത് നിങ്ങൾക്കത് പ്രയോജനം ചെയ്യട്ടെ. നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കാനിരിക്കുമ്പം പിശാചിച്ച ചിന്തകൾ കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളോട് പറയുക. ഓ, പിന്നെ നമ്മുടെ ലോജിക്ക് പറയരുത്, അതങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ ആയിക്കൂടെ എന്നൊന്നും പറയരുത്. എന്താ പറയണ്ടേ? ദൈവത്തിന്റെ വചനം ആവർത്തിക്കുകയാണ്. ദൈവത്തിന്റെ വചനം അറിയാമെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. വചനം പറയണേ എന്റെ ആത്മാവേ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, സങ്കീർത്തനങ്ങളൊക്കെ ആ ഒരു പാറ്റേൺ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവൻ ഇവനോട് തന്നെയാ പ്രസംഗിക്കുന്നത്, മനസ്സിലായോ? ഇവൻ ഇവനെ തന്നെ എൻകറേജ് ചെയ്യുകയാണ്. ഇവൻ പ്രശ്നങ്ങളുമായിട്ടാ ഇരിക്കുന്നത്, പക്ഷെ അവൻ പറയുക, എന്റെ ഉള്ളമേ നീ എന്തിനാണ് വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത്? ഹോപ്പ് ഇൻ ഗോഡ്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഹല്ലേലൂയ. പിന്നെ ദിവസം ഇരിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ചിന്തയാ, എനിക്ക് സെൽഫ് ടോക്ക് എന്ന് പറയും, സെൽഫ് ടോക്ക് എന്നാണ് അതിന് പറയുന്നത്. സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ഒത്തിരി. അപ്പം നമ്മുടെ സെൽഫ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനും അപ്പുറം എന്നാ പറയുന്നറിയോ? ശരിയാ, അമ്മേൻ പറഞ്ഞോണ്ടിരിക്ക, പ്രാർത്ഥനയാ, ശരിയാ, ശരിയാ കേട്ടോ. ആ സമയം സങ്കീർത്തനം എടുക്കണം, എടുക്കണ്ട, മനസ്സിലുണ്ടായിരിക്കണം. എൻ മനമേ, എന്തോ ആരാരോടാ പറഞ്ഞേ? ദാവീദ് നമ്മളോട് പറഞ്ഞതല്ല, ഞാൻ എന്നോട് പറയുക, എന്റെ ഉള്ളമേ നീ ദൈവത്തെ, എൻ മനമേ യഹോവേ വാഴ്ത്തുക. അവന്റെ സർവ, എന്റെ അവന്റെ എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എന്റെ ഉള്ളമേ ദൈവത്തെ. അപ്പം നമുക്ക് വിഷയത, നമ്മൾ ചോദിക്കുക എന്തോർത്ത് വാഴ്ത്താനാ? ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. അപ്പൊ ഞാനിവിടെ പറയുക, യഹോവയെ സ്തുതിപ്പിൻ. ആർക്കൊരു അനക്കവും ഇല്ല, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്. ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു. പിന്നെ മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഈ ഒരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ ഈ ഞാൻ ഈ പറയുന്ന പ്രസംഗങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? അതിനായിട്ട് ഇതുവരെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ടുണ്ടോ? കർത്താവ്, ഇവിടെ പറയുന്ന പ്രസംഗമെല്ലാം കേൾക്കാനുള്ള കേൾവി ശക്തി എനിക്കുള്ളതിനായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പാട്ട് ഏതാ പാടിയെന്ന് എനിക്കറിയില്ല, എങ്കിലും പാടിയായിരുന്നോ? എല്ലാരും പാടിയില്ല, പാടാത്തവര് കാണും. പാടാൻ പറ്റിയോ? ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും. കർത്താവേ, എനിക്ക് പാടാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടല്ലോ, അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ പിന്നെ നിങ്ങൾ പറഞ്ഞാട്ടെ, പിന്നെ ബൈബിൾ എല്ലാവരുടെയും കയ്യിലുണ്ടോ? ഉണ്ട്. എല്ലാവർക്കും ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഗ്രാമത്തിൽ ചെന്ന് ചോദിച്ചാൽ ബൈബിൾ വായിക്കാൻ അറിയാത്തൊരു കൈവെക്കാൻ പറഞ്ഞാൽ 90% കൈവെക്കും. ഞാൻ ഇവിടെ ചോദിക്കട്ടെ, ബൈബിൾ വായിക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാവിലത്തെ ഫസ്റ്റ് സെഷനിലും വാക്യങ്ങൾ എടുത്തപ്പോൾ എനിക്കത് വായിക്കാൻ സാധിച്ചല്ലോ കർത്താവേ. ഞാൻ ചില ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഇനി ഞാൻ ചോദിക്കും, നമ്മൾ പറഞ്ഞറിയോ, ശാരീരിക ക്ഷീണങ്ങളും പ്രതികൂലങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഇന്ന്, ഞാൻ നിങ്ങളൊരു സത്യം പറയാം, നമ്മുടെ അമ്മച്ചി തൊട്ട് ഏറ്റവും പ്രായമുള്ളവരെ നിങ്ങൾ ഇവിടെ കയറി വന്നാൽ എത്ര സ്റ്റെപ്പ് കയറിയെന്നറിയോ? 22 സ്റ്റെപ്പ് കയറിയിട്ടാ നിങ്ങളിവിടെ വന്നിരുന്നേ. ഹല്ലേലൂയ. അതോർത്തൊരു നന്ദി പറയോ. ഹല്ലേലൂയ. കർത്താവേ, തീരെ ഞെരുക്കമുള്ള 22 പടികള് ഒരു ലിഫ്റ്റോ ഇതൊന്നും കൂടാതെ കയറി വന്നിരുന്ന് ഇവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം എന്റെ കാലുകൾക്കും കൈകൾക്കും നീ ബലം തന്നതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കാം. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കണ്ടേ? നമ്മൾ എന്തില്ലെന്നാ ഓർക്കുന്നത്? വിചാരം നമ്മളും പറയും ഇതില്ല ഇതില്ല പറയണം. എന്റെ ഉള്ളമേ നീ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു, എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. ഇങ്ങനെ അനേക വാക്യങ്ങൾ ഞാൻ പറഞ്ഞു, നമ്മുടെ വേർഡ്സ് അല്ല, നമ്മുടേതായ വാക്കുകളല്ല, പറഞ്ഞു പറഞ്ഞ് നന്ദി പറയണം. കർത്താവേ, ഇന്ന് ഈ പുതിയ പ്രഭാതം എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം. പറഞ്ഞുകൂടെ? ഇന്ന് കർത്താവേ, ഈ ദൈവമക്കളുടെ കൂടെ ഇവിടെ ഇരുന്ന് പാട്ടുപാടി ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം എനിക്ക് തന്ന ബലത്തിനായിട്ട് സ്തോത്രം. പ്രിയമുള്ളവർ, ഇപ്പം ഞാൻ ഈ പറയാത്ത അനേക കാര്യങ്ങൾ മനസ്സിലൂടെ പോകുന്നുണ്ടാവും. കർത്താവേ, നിന്റെ ഈ സത്യവചനങ്ങളെ അറിയുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ രക്ഷ എന്താണെന്ന് എനിക്ക് അറിയത്തില്ലാത്ത ഒരാളായിരുന്നു ഞാൻ, എന്നാൽ ഈ സത്യരക്ഷയിലേക്ക് എന്നെ നടത്തിയതിനായിട്ട് സ്തോത്രം. ഇങ്ങനെ നമ്മുടെ ദൈവത്തെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും. സ്തുതി ഉചിതവുമാണ്, അത് മനോഹരവും സ്തുതി ഉചിതവും എന്ന് പറഞ്ഞ് ദൈവത്തെ നമുക്ക് നിത്യമായിട്ട്. ഇന്നും ദൈവം എനിക്ക് ശക്തി തന്നു. ഞാൻ പറഞ്ഞത് അതിനർത്ഥം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പെർഫെക്റ്റ്ലി ഭയങ്കര ആരോഗ്യമുള്ളവരൊന്നും ആണെന്നും അല്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ദൈവം നമുക്ക് പണ്ടത്തെ കാര്യം വിട്, നാളത്തെ വിട്, ഇന്ന് നമുക്ക് ഇവിടെ ഇരിക്കാൻ ദൈവം കൃപ തന്നോ? തന്നോ ഇല്ലയോ? ഇതിനാരെയാ സ്തുതിക്കണ്ടേ? ദൈവത്തിന് നമുക്ക് ദൈവം നന്ദി പറയാം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഈ സങ്കീർത്തകാർ ഇങ്ങനെ പറഞ്ഞ്, നമ്മുടെ ദൈവത്തെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടും നല്ലത്. കാരണം മനസ്സ് തകർന്നവളായ എന്നെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് മനസ്സായി. മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. ഇനി അടുത്ത വാക്യം ഭയങ്കര രസം. അടുത്ത വാക്യം, നാലാം വാക്യം, അതിനോട് ബന്ധപ്പെട്ടൊരു കാര്യം പറയണ്ടേ? എന്റെ കടവാരും രോഗം മാറ്റിയെന്നോ എന്തെങ്കിലുമൊക്കെയാ പറയണ്ടേ? അടുത്തത് ഇതെന്തുവാ? ഒന്നാം മൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നെ സൗഖ്യമാക്കുകയും എന്റെ മുറിവുകളെ വെച്ച് കെട്ടുകയും. അതേ ദൈവത്തെ കുറിച്ച് സങ്കീർത്തകാരൻ പറയുകയാണ്. എന്ത് വാക്യം? നാലാം വാക്യം. അടുത്ത ദൈവത്തിന്റെ ജോലി എന്താ? എന്തോ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുക. അപ്പൊ നമ്മൾ ദൈവത്തോട് പറഞ്ഞ പരാതി, ദൈവമേ ഐ നോ, എനിക്കറിയാം എന്റെ പ്രശ്നങ്ങളൊക്കെ അറിയാം നിനക്ക്, പക്ഷേ എല്ലാം ഒന്നും നിനക്ക് അറിയത്തില്ലെന്ന് സംശയം ഉണ്ടെങ്കിൽ തീർത്തോണം നക്ഷത്രങ്ങളുടെ സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയും. എണ്ണം നോക്കുക ദൈവം എന്ന് പറഞ്ഞാൽ, ഈ എന്റെ ഒരു ചിന്ത ഇത് ഈ ഗാർഡ് ഓഫ് ഓണർ ഒരു കാര്യമുണ്ട് അറിയോ? ഈ പട്ടാളക്കാർ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പം ഇവര് ഒന്ന് ഇങ്ങനെ നോക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മുമ്പിൽ നക്ഷത്രങ്ങൾ, ഗാലക്സികൾ മാത്രമല്ല, ഓരോരോ ഇൻഡിവിജ്വൽ നക്ഷത്രങ്ങളും ലൈൻ ലൈനായിട്ട് നിൽക്കുമ്പം ദൈവം നോക്കുക എന്തേലും എല്ലാം ഉണ്ടോ എണ്ണ. 1, 2, 3 ദൈവം എണ്ണുക. അബ്രഹാമിനെ വിളിച്ചു ചോ, ഇനി വരാൻ പറഞ്ഞു. ദൈവം കൊടുത്ത പണി എന്നാന്നറിയോ? പോയി പ്രാർത്ഥിക്കാനല്ല പറഞ്ഞേ, നീ എന്ത് ചെയ്യണം? എണ്ണാൻ പറഞ്ഞു. അവൻ എണ്ണാൻ പറ്റുമോ? പറ്റുകയല്ല. പക്ഷെ ദൈവം പറയുകയാണ്, ഞാൻ അതിന്റെ എണ്ണം നോക്കുക. അടുത്തത് പോട്ടെ, എത്ര എണ്ണം ഉണ്ട് മിൽക്കി വേയിൽ? എത്ര എണ്ണം ഉണ്ട് എനിക്കറിയത്തില്ല. എന്നെക്കാൾ പഠിച്ച ഒത്തിരി പിള്ളേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം. എത്ര സ്റ്റാർസ് ഉണ്ട് ആർക്കറിയാം? കോടിക്കണക്കിന് ബില്യൻസ് ഓഫ് ഗാലക്സീസ് ഉണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ കണ്ടുകൊണ്ട് കാണാൻ തുടങ്ങുന്നേ ഉള്ളു ഓരോ ഗാലക്സിക്കകത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളെ മുഴുവൻ ഇനി യെശയ്യാ വായിക്കാൻ പറയാണ്, അവന്റെ വീര്യമാകാത്മ ശക്തി നിമിത്തം അതിലൊന്നുപോലും കുറഞ്ഞു പോകുന്നില്ലെന്ന് ദൈവം പറയാ. അയ്യോ ഇന്നലെ എണ്ണിയത് ഒന്നോ മിസ്സായല്ലോ? നോ. കാരണം എന്നറിയോ? അവൻ അതിന്റെ അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ, അവൻ അതിന്റെ അറ്റൻഡൻസ്, അവക്കൊക്കെയും അവൻ എന്ത് വിളിക്കുന്നു? ഹല്ലേലൂയ. അവൻ അതിന് പേര് വിളിക്കുക. ദൈവത്തോട് ചോദിക്കുക, കർത്താവേ ഹൗ യു ആർ. ഇത് വായിച്ചു വരുമ്പോ ദൈവത്തോട് ചോദിക്കും, കർത്താവ് എങ്ങനെ നീ എന്റെ പേര് വിളിക്കുന്നേ? നീ ഇതെങ്ങനെ അതിനെ ഓർത്തിരിക്കുന്നു? അപ്പോ വചനത്തിൽ നിന്ന് മറുപടി കിട്ടും, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അപ്പൊ നമുക്ക് പാടാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ ദൈവത്തെ സ്തുതിപ്പീൻ, അവന് കീർത്തനം പാടുന്നു നല്ലത്. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും എന്ത് ചെയ്യുന്നു? ഇതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കാവോ? ഇങ്ങനെ വേണം നമ്മൾ നമ്മുടെ പേഴ്സണൽ പ്രൈവറ്റ് ഡിവോഷനെ ധ്യാനിക്കാൻ. അവൻ അവയ്ക്കൊക്കെയും എന്ത് ചെയ്യുന്നു? പേര് വിളിക്കുന്നു. ആ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്, അതോടെ ഞാൻ പറയാം. അതേപോലെ ദൈവമക്കള് വണ്ടി ഓടിക്കുന്നവർക്ക് എക്സാമ്പിൾ മനസ്സിലാകത്തുള്ളൂ. ദൈവമക്കൾ എന്നൊരു കാര്യം, പ്രാർത്ഥനാ സ്ഥലത്തോ അല്ലാതെ ചെന്നിരുന്നിട്ട് വണ്ടി ഇറക്കത്താ നിൽക്കുന്നിരിക്കുക, ന്യൂട്രൽ ഗിയറിലോട്ട് അങ്ങിടും, എന്നാ സംഭവിക്കും? വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം, ന്യൂട്രൽ ഗിയർ എന്നൊരു ഗിയർ ഉണ്ട്, അതിനകത്തോട്ട് ഒരു ഇറക്കത്ത് ചുമ്മാ ന്യൂട്രൽ ഗിയർ ഇട്ടിട്ട് എന്നാ സംഭവിക്കും? ദൈവമക്കൾ എപ്പോഴും അവരുടെ ഹൃദയം ന്യൂട്രൽ ഗിയർ ഇട്ടിരിക്കുക. എങ്ങോട്ട് വേണമെങ്കിലും പോവാം, എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങനെ അങ്ങ് ചുമ്മാ അലസമാട്ടിടരുത്. ബൈബിൾ പറയുന്നു, ജോഷിയോട് പറഞ്ഞു, രാവും പകലും ഈ ന്യായപ്രമാണം നിന്റെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. നിന്റെ പ്രവൃത്തി സാധിക്കാൻ രാവും പകലും എന്ന് പറഞ്ഞാൽ എപ്പോഴാ? 24 hours a day ഇത് നീ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. രാവും പകലും ഇത് നീ ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും എന്നാ പറഞ്ഞു ബൈബിൾ. അത്ര വാക്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മുടെ വണ്ടി നമ്മൾ ന്യൂട്രൽ ഗിയർ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് പോവുക, കുറെ കഴിയുമ്പോഴേ സമയം നോക്കുന്നു, അയ്യോ ശരിയാണല്ലോ, പ്രാർത്ഥനാ സമയം കഴിഞ്ഞല്ലോ, ജോലിക്ക് പോകാറായല്ലോ. പ്രിയമുള്ളവരെ, ആക്റ്റീവ്, നമ്മുടെ ആക്റ്റീവ് പാർട്ടിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ഈ ദിവസങ്ങളിലുള്ള വചനധ്യാനവും പ്രാർത്ഥനയും വരുമ്പോൾ സ്തുതികളും സങ്കീർത്തനങ്ങളും സ്തോത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാതിരിക്കും. അവൻ നക്ഷത്രങ്ങളുടെയൊക്കെയും എണ്ണം നോക്കുന്നു, അവയ്ക്ക് എന്ത് ചെയ്യുന്നു? പേര് വിളിക്കുന്നു. അടുത്ത വചനം, നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു? വലിയവനാകുന്നു, പിന്നെ ശക്തിയേറിയവനാകുന്നു. പ്രിയമുള്ള ഇതൊന്നും വായിച്ചു വിടാൻ പറ്റത്തില്ല. വായിക്കു വിടാൻ പറ്റുമോ? നമ്മുടെ കർത്താവ് ഗ്രേറ്റ് ഈസ് അവർ ലോർഡ് ആൻഡ് ഓഫ് ഗ്രേറ്റ് പവർ ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഇൻഫിനിറ്റ്. ഈ വചനം ധ്യാനിച്ചിട്ട് നമ്മൾ ദിവസം ഡൗൺ ആയിരിക്കാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, പറയുകയാണ്, നമ്മുടെ ദൈവം വലിയവനാകുന്നു. വലിയവൻ മാത്രമല്ല, എന്തുകൊണ്ടാകുന്നു? ശക്തിയേറിയവനാകുന്നു. അവന്റെ വിവേകത്തിന് അന്തമില്ല. അടുത്തത് യഹോവ താഴ്മയുള്ളവനെ ആണ്ട്. ആണ്ട് വീണ്ടും സങ്കീർത്തക്കാരനെത്തി. ആദ്യം പറഞ്ഞു മനസ്സ് തകർന്നവരെ സൗഖ്യമാക്കുന്നു പറഞ്ഞു, ഇവിടെ പറയുകയാണ് ദി ലോർഡ് ലിഫ്റ്റ് അപ്പ് ദി മീക്ക്. മനസ്സ് തകർന്ന് പറഞ്ഞ പാപത്താലായിരിക്കാം, ദൈവമേ ഈ കേൾക്കുന്ന വചനങ്ങളൊന്നും അനുസരിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നുറുക്കം കൊണ്ട് ദൈവസന്നിധിയിൽ വീണ് കിടക്കുന്നവനെ ദൈവം അങ്ങനെ കടക്കാൻ വിടത്തില്ല. അവനെ ദൈവം കൈപിടിച്ചെഴുന്നേപ്പിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ദൈവം അവന്റെ തല ഉയർത്തും. പക്ഷെ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. എന്നിട്ട് പറയുകയാണ് സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, അടുത്ത ഇനിയും എട്ടാം അടുത്ത ഭാഗം സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ യഹോവയ്ക്ക് എന്ത് ചെയ്യുവിൻ? സ്തോത്രം ചെയ്യുവിൻ. ഇനി അടുത്ത ഭാഗം പറയുന്നത് സൃഷ്ടികളെ കുറിച്ചാണ്. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴയൊരുക്കുന്നു, അവൻ പർവ്വതങ്ങളിൽ എന്ത് ചെയ്യുന്നു. ഈ ആളുകൾ ഇതെല്ലാം ആരാന്നാ പറയുന്നറിയോ? ഇതെല്ലാം ആരാ ചെയ്യുന്നേ? ഈ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്ന ആരാ? നേച്ചർ, പ്രകൃതി. എല്ലാരും പറയുന്ന പ്രകൃതി നിങ്ങൾ കേട്ടുണ്ടോ? അത് പ്രകൃതിയിലുള്ളതാന്നേ. പ്രകൃതിയിൽ ആകാശം മേഘം കൊണ്ട് മൂടും, പ്രകൃതിയിൽ മഴ പെയ്യും. ഞാൻ ചെക്കട്ടെ, ഈ പ്രകൃതി എന്ന് പറഞ്ഞ ആരാ? ഒന്ന് കാണിച്ചു തരാമോ? നമ്മുടെ കർത്താവാണ് ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നത്, നമ്മുടെ കർത്താവാണ് ഭൂമിയിൽ മഴ പെയ്യിക്കുന്നത്, പർവ്വതങ്ങളിൽ പുല്ലു വിളപ്പിക്കുന്ന അറവണിയാ. ദൈവമേ, എന്ത് ഈ സങ്കീർത്തനം! ദൈവത്തിന്റെ ആ നോക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് മുറിക്കപ്പെട്ടവന്റെ മുറി വെച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നു, അതേസമയം തന്നെ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്ക് പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് പറയപ്പെടുന്നു, അതിന് പേര് വിളിക്കുന്നു. അതേസമയം തന്നെ ദൈവത്തിന്റെ മുന്നിൽ വീണ് കിടക്കുന്നതിനെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു, ദുഷ്ടനെ നിലത്തോട്ട് അടിച്ചു താഴെയിടുന്നു, ആകാശത്ത് മഴ പെയ്യിക്കുന്നു, മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിയിൽ മഴ പെയ്യിക്കുന്നു, പർവ്വതങ്ങൾ എന്ത് ചെയ്യുന്നു? പർവ്വതങ്ങളിൽ പുല്ലു മുളപ്പിക്കുന്നു. അടുത്ത നിവേദത്തിൽ കടന്നുവാ, അവൻ മൃഗങ്ങൾക്കും ആണ്ട്. അടുത്തത് മൃഗങ്ങൾക്കും എന്താ? എന്തിനാ ഇതൊക്കെ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്? വേറെ വല്ലതും എഴുതാൻ പോലെ. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും ആഹാരം കൊടുക്കുന്നു. പ്രിയമുള്ളവർ, ഇതിനെല്ലാം ആഹാരം കൊടുക്കുന്ന ആരാ? സ്പർജൻ ചോദിച്ചു, ഒരു ധനികനായ മനുഷ്യന്റെ വീട്ടിൽ ഒരു പക്ഷിയെ വളർത്തുന്നു, പ്രകൃതിയിൽ ഒരു പക്ഷി ഫ്രീ ആയിട്ട് നടക്കുന്നു, ആരാണ് പട്ടി നടക്കാൻ ചാൻസ് ഉള്ളത്? അതിന്റെ ചോദ്യമാണ്. സമ്പന്നനായ ഒരു മനുഷ്യൻക്ക് ഒരു പക്ഷിയെ വളർത്തുന്നു, ആരോരുമില്ലാതെ, നമ്മുടെ ഭാഷ പറഞ്ഞ ആരോരുമില്ലാത്ത ഒരു പക്ഷി ചുമ്മാ പറന്നു നടക്കുന്നു, ആരാണ് പട്ടിണി കിടക്കാൻ ചാൻസ് ഉള്ളത്? എന്തോ അതിന്റെ അവന്റെ വീട്ടിൽ പൈസ ഇല്ലേ? പ്രിയമുള്ളവരെ, ബൈബിൾ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ഇനി മത്തായി ആറ് നമ്മളെ കഴിഞ്ഞ പഠിക്കുന്ന മത്തായി ആറിനകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട്. പ്രിയമുള്ളവരെ, ഹന്ന വിറ്റാൽ സ്മിത്ത് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുണ്ട്, അവർ പറയുക, പക്ഷികൾ എന്നും പാടാറുണ്ട്, നമ്മൾ സൺഡേ മാത്രം പാടുമെങ്കിൽ പക്ഷികൾ എന്നും പാടും. ഇനി അവരുടെ പാട്ട് എന്താണെന്ന് ഹന്ന വിറ്റാൽ സ്മിത്ത് എഴുതി ശ്രദ്ധിക്കുക. പക്ഷികൾ പാടുന്ന പാട്ട് അവർ പാടുന്ന ഇങ്ങനെയാണെന്നാണ് അവരുടെ സങ്കല്പം. അവർ പറയുന്നത്, അവരുടെ പാട്ടിന്റെ ലൈൻസ് ഞാൻ ഇംഗ്ലീഷ് ലൈൻസ് മറന്നുപോയി, അവരുടെ പാട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നാളെ പ്രതി ഞങ്ങൾ ആകുലപ്പെടാറില്ല, പക്ഷികളുടെ പാട്ടാ കേട്ടോ. നാളത്തെ പ്രതി ഒരു മണി ധാന്യംപോൾ ഞങ്ങൾ ശേഖരിച്ചു വെക്കാറില്ല. അടുത്ത ലൈനി കാരണം, നിങ്ങളുടെ സ്വർഗീയനസ്ഥനായ പിതാവ് ഞങ്ങളെ പുലർത്തുന്നു. ഹാലലൂയ. അടുത്ത ചാൻസ് ഏതാണ്? ഞങ്ങൾ എന്നും പാട്ടുപാടും. ടുഡേ ഇസ് ദ ഡേ ടു സിംഗ് ദ ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ ഞങ്ങൾ എന്നും സ്തുതിക്കും, കാരണം ഇത് ദൈവം ഉണ്ടാക്കിയത്. എനിക്ക് അതിലും ടച്ചിങ് ആയിട്ട് തോന്നുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിചാരപ്പെടാറില്ല. അടുത്ത സോങ് ആട്ടോ, ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ ആകുലപ്പെടാറില്ല, കാരണം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പുലർത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അടുത്തത് മൂന്നാമത്, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വരുമെന്ന് ഞങ്ങൾ ഭാരപ്പെടുന്നില്ല, കാരണം തിരുവചനത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, രണ്ട് കാശിന് എത്ര കുരിയോഗിക്കുന്നുണ്ട്? അഞ്ചെണ്ണം ഒരെണ്ണം ഫ്രീ ആണെന്നാ പറയുന്നത്. പിതാവ് സമ്മതിക്കാതെ, ഇംഗ്ലീഷ് എന്നിവയിൽ എഴുതിക്കാണ്, വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ ഹെവൻലി ഫാദർ, വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ ഹെവൻലി ഫാദർ, ഈവൻ വൺ ഒരെണ്ണം താഴെ പോകുന്നില്ലെന്ന്. അടുത്തത് അവിടെ പറയുന്നുണ്ട്, ഇനിയും ലൂക്കോസ് പന്ത്രണ്ട് പറയുന്നുണ്ട്, Yet not one of them is forgotten by God. എന്റെ ദൈവം എന്ത് ചെയ്യുന്നില്ല? മറന്നു പോകുന്നില്ല. ഇപ്പോഴും ഞാൻ ചോദിക്കും, നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വായിച്ചു വിടുവല്ലേ, ആണോ? Even one of them is not forgotten by God, Almighty God. എന്തിനാ പ്രിയമുള്ള ഇതൊക്കെ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നേ? നിങ്ങൾ പറയുക, ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അവൻ നിനക്ക് ബുദ്ധി പറഞ്ഞു തരും. എരമ്യ പറയുകയാണ്, ആകാശത്തിലെ പെരിഞ്ഞാറത്തന്റെ മണങ്ങി വരവന്റെ കാലം അറിയുന്നു, എന്റെ ജനം എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. മലയാളത്തിലെ ഒരു പാട്ടുണ്ട്, എങ്ങനെയാണ് പറയുന്നത്? കരയുന്ന കാക്കയ്ക്കും, നിങ്ങൾക്കറിയ പാട്ട്, കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും പക്ഷവും ഭംഗിയും നൽകുന്നവൻ, കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം ആരെയും നോക്കുന്നേ? എല്ലാം സർവേശ്വനെ നോക്കുന്നു എന്നാ പറഞ്ഞു. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം, ഇവിടെ പറയുകയാണ്, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. അടുത്ത വാക്യം വായിക്കാം, ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തി. എന്താണെന്നറിയോ? നമ്മുടെ സഭ എത്ര പേരുണ്ട്? അശ്വബലത്തിൽ അവന് ഇഷ്ടം തോന്നുന്നില്ല. നമ്പർ ഓഫ് ഹോഴ്സസ്. എവിടെ ജോലി ചെയ്യുന്നേ? സാലറി എത്രയാ? നിങ്ങളുടെ കുടുംബം ഏതാ? ദ ലോർഡ് ഡിലൈറ്റ്സ് നോട്ട് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ദ ഹോഴ്സ്. എഴുതി വെച്ചോ പ്രിയമുള്ളവരെ. ദൈവത്തിന് അല്ലെങ്കിൽ എന്താ പഠിച്ചേ? നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ? ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സാക്ഷിയാ പറഞ്ഞു കൂടെങ്കിൽ അവസാനം പറഞ്ഞു വരുമ്പം നമ്മളൊരു വലിയ ആളാന്നാ. പക്ഷെ ബൈബിൾ പറയുകയാണ്, അശ്വബലത്തിൽ ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ല. പിന്നെ പുരുഷന്റെ ഉരുക്കളിൽ, പുരുഷന്റെ ഉരുക്കൾ എന്നൊക്കെ പറഞ്ഞ മനുഷ്യ ശക്തിയാ, അതിലൊന്നും ദൈവത്തിന് എന്തില്ല? ദൈവത്തിന് പ്രസാദവും ഇല്ലെന്നാ പറഞ്ഞെ. പിന്നെ തന്നെ ഭയപ്പെടുകയും തന്റെ, ശ്രദ്ധിക്കപ്പെടുന്നത് ഇതാണ് ബാലൻസ്. ചില ദൈവത്തെ ഭയങ്കര ഭയം, അവർക്ക് ഭയം ആവശ്യമാ. ദൈവത്തെ ഭയപ്പെടണം, കാരണം ദൈവം ഭയപ്പെടാൻ യോഗ്യനാ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു, ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, ദൈവത്തെ ഭയപ്പെടണം. അതുകൊണ്ട് ചെല്ലണം അറിയോ? ദൈവം വലിയവനായതുകൊണ്ട് മാറി നിൽക്കുക അല്ല, ദൈവത്തിന്റെ ദയയിൽ എന്ത് ചെയ്യുന്നു? പ്രത്യാശ വെക്കുന്നു. മനസ്സിലായോ? സെയിം ടൈം ഗോഡ് ഇസ് മൈ ഫാദർ. ഒന്ന്, ദൈവം വലിയവനാണ്, ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്, സറാഫുകളാലും മാലാകമാരാലും ആരാധിക്കപ്പെടുന്ന പരിശുദ്ധനാണ്. അതേസമയം ദൈവമെന്റെ ആരാണ്? ദൈവം എന്റെ പിതാവാണ്. ഇതാണ് റൈറ്റ് ബാൽ. തന്നെ ഭയപ്പെടുകയും, ഈ ആളുകൾ രണ്ട് എക്സ്ട്രീമാ, ഒന്നീ ദൈവത്തെ ഭയപ്പെടുക മാത്രമാണ്, വേറൊരു കൂട്ടർ പറഞ്ഞു ഓ ഞങ്ങൾ അതിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ദൈവത്തിന്റെ ദയയിൽ അങ്ങ് പ്രത്യാശ വെക്കുക. നോ, തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നു. യഹോവ എന്ത് ചെയ്യുന്നു? പ്രസാദിക്കുന്നു, പ്രസാദിക്കുന്നു. പ്രിയമുള്ളവരെ, ആ വേദഭാഗങ്ങള് ഞാൻ വിടുകയാണ്. അവിടെ പറയുകയാണ്, ഇവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വചനം ചിന്തിക്കുമ്പോ, ദൈവമേ എന്നെ കുറിച്ച് ഇവിടെ എന്താ പറയുന്നേ? എന്താ കർത്താവ് ഇവിടെ പറയുന്നത്? ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? അവന്റെ ദയയിലാണോ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നത്? അതോ ഞാൻ മറ്റെന്തെങ്കിലാണോ പ്രത്യാശ വെച്ചിരിക്കുന്നത്? ഇനിയും പ്രിയമുള്ള, നമ്മുടെ ആത്മീയ ജീവിതത്തില് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് വളരാൻ പറ്റാത്തതിന്റെ ഒരു കാരണോടെ പറയുക, ആ ഭാഗം ഇടുന്നതിന് മുമ്പ്. ആങ്ഷ്യസ്, ആങ്ഷ്യസ് എന്ന് വെച്ചാൽ ആങ്ഷ്യസ് തോട്ട്സ്. ആങ്ഷ്യസ് ഒരു മലയാളം തന്നെ, വിചാരപ്പെടുക. ഇപ്പോഴുള്ളവർ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ദൈവത്തിൽ ആത്മാർത്ഥമായിട്ട് കടന്നു ചെന്നിട്ട് ചോദിക്കുക, ഞാൻ ഇന്നും വിചാരപ്പെടുന്ന ഒരാളാണ്, എന്തിനെങ്കിലും ഓർത്ത്, എന്തിനെ കുറിച്ചൊക്കെ വിചാരപ്പെടാം? അതാദ്യം ചോദിക്കട്ടെ, എന്തിനെ കുറിച്ചൊക്കെ വിചാരപ്പെടാം? ഏ, ഒന്നും സംശയമുണ്ട്, കുറച്ച് കാര്യങ്ങളെ കുറിച്ച്. എന്തിനെ കുറിച്ചൊക്കെ വിചാരപ്പെടാം? ഏ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്നാ പറഞ്ഞു. ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത്. ഈ എന്നാ മത്തായി ആറിലൊരു നമുക്ക് ഒരു പണി തന്നിട്ടുണ്ടെന്നറിയോ? ഒബ്സർവ് ദ ലില്ലീസ്. നമ്മുടെ പണി ഒരു ദിവസം ലീവൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാ? ഒബ്സർവ് ഹൗ ദ ലില്ലീസ് ആർ ഗ്രോയിങ്. അപ്പം ഒരു ദിവസം വീട്ടുകാരോട് പറയണം, ഞാനിന്ന് ലീവാ. എന്തുവാ? ബൈബിൾ ഒരു കമാൻഡ് അനുസരിക്കാനുണ്ട്, ലില്ലി എങ്ങനെ വളരുന്നു എന്ന് ഒബ്സർവ് ചെയ്യണമെന്ന് ദൈവത്തിന്റെ ഒരു കമാൻഡ് കിടപ്പുണ്ട്. ഒരു ദിവസം പോയി നോക്കുക, ലില്ലി എങ്ങനെയാ വളരുന്നേ. ഹാ, നാളെ അരിഞ്ഞു വാടിപ്പോകാനുള്ളതാ. നമുക്ക് പാട്ട് മറ്റൊരു പാട്ടിന്റെ വരികളെ പാടാം.
കാക്കകളെ വിചാരിപ്പിൻ വിതയില്ല കൊയ്ത്തുമില്ല, കാക്കകളെ വിചാരിപ്പിൻ വിതയില്ല കൊയ്ത്തുമില്ല, ദൈവമാവയ്ക്കായി വേണ്ടതേ കുന്നൂലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു, ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു.
നമ്മൾ നോക്കൂ, വയലിൻ ലില്ലിസിനെ നോക്കൂ,
ഹൗ ഇറ്റ് ക്രോസ് സി.
ദൈവം നമുക്ക് തരുക, ദൈവം നമുക്ക് നമ്മളോട് പറയുക. പ്രിയപ്പെട്ടവരെ, അടുത്ത വേദഭാഗം വെച്ച് ഞാൻ പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഓരോ വേദഭാഗങ്ങളും ധ്യാനിക്കണമെന്ന് ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ചില നിമിഷങ്ങൾ അവസാനം വേദ വായിച്ചാൽ താട്ട് വായിക്കാം. ആണ്ട് ഇവിടെ ഈ മനുഷ്യൻ ആദ്യം തന്നോട് ദൈവത്തെ സ്തുതിക്കും. ഇപ്പൊ പറയും എരിശലേമേ, ഹോൾ ചർച്ച്. എരിശലേമ പറഞ്ഞാ ചർച്ച, ഹോൾ ചർച്ച് പ്രൈസ് ഗോഡ്, ദൈവത്തെ സ്തുതിക്കുക. അടുത്തത് സിയോനോട് പിന്നെയും പറയുക, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സിയോനെ നീ പിന്നെ നീ ദൈവത്തെ സ്തുതിക്കുക. അടുത്തത് ആ ആ അടുത്ത വചനം, ആ ദൈവമാദേശത്ത് സമാധാനം വരുത്തുന്നത് വേറെ ആരുമല്ല, പിന്നെ എന്തോ വിശേഷമായ ഗോതമ്പ്. എന്താ ഫൈനസ്റ്റ് ഓഫ് ദ വീറ്റ്? എന്താ ദൈവത്തിന്റെ വചനം. അതേക്കുറിച്ച് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കും. താഴെയുള്ള ഭാഗങ്ങളെല്ലാം അതേക്കുറിച്ച്, അതിന്റെ അവൻ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ ഗോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു, തൃപ്തി വരുന്ന ദൈവനത്താല. അടുത്തത് പതിനഞ്ചാം വചനം ഉറക്കെ ഒരുമിച്ച് വായിക്കാം. അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു. എവിടുന്ന അയക്കുന്നേ? സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ സിഗ്നൽ വരിക ഭൂമിയിലോട്ട്. പിന്നെ വചനം എപ്പോഴാണ് എത്തുന്നേ? ഓ, അവന്റെ വചനം അതിവേഗം ഓടുന്ന വചനമാ. ദൈവത്തിന്റെ വചനം ഒന്ന് ശക്തിയുള്ളതാ, ദൈവത്തിന്റെ വചനം അതിവേഗം ഓടുന്നതാ, അത് നമുക്ക് തൃപ്തി വരുത്തുന്നതാ. പിന്നെ ദൈവം മഞ്ഞു വെയ്ക്കുന്നതും പിന്നെ മഞ്ഞുകെട്ട എറിയുന്നൊക്കെ വായിക്കുന്നുണ്ട്. ഇനി പത്തൊമ്പതാം വാക്യം, പതിനെട്ടാം വാക്യം, അവൻ തന്റെ വചനം അയച്ച് അവയെ ഉരുക്കുന്നു. ഐസുകെട്ട് എങ്ങനെ ഉരുകി പോകുന്നേ? ദൈവത്തിന്റെ വചനം അയക്കുമ്പോഴാണ് ഉരുകി പോകുന്നത്. ഇനി നമ്മുടെ ആത്മീയ ജീവിതം തണുത്തു വറങ്ങലിച്ചിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ, ഞാൻ പറയാം, ഫ്രിഡ്ജിലായിരിക്കുന്ന അല്ലെങ്കിൽ ഐസ് പോലിരിക്കുന്ന ആത്മീയ ജീവിതത്തെ ഉണർത്താനായിട്ട് ആത്മാവിന്റെ ഒരു വചനം മതി. ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മൾ മിസ് ചെയ്യരുത്. അടുത്ത വചനോട് വായിക്കാം. അവന്റെ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ, ആ വേറൊരു കാര്യമുണ്ട്, എല്ലാവർക്കും ദൈവം ആഹാരം കൊടുക്കുമോ? സകലതരത്തിനും ആഹാരം കൊടുക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു, ഒന്നൊന്നിനും മാറ്റി മാറിപ്പോകത്തില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഒരു കൂട്ടറൊക്കെ ഉള്ളു, ആരാന്നറിയോ? ബാക്കി മഴ എല്ലാവർക്കും പെയ്യിക്കും, മേഘം എല്ലാവർക്കും ഉണ്ട്, വെയിൽ എല്ലാവർക്കും ഉണ്ട്, എല്ലാം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ യാക്കോബിനും ഇസ്രായേലിനും മാത്രം കൊടുക്കുന്ന എന്നറിയോ? ദൈവത്തിന്റെ വചനമാ, അതാണ് അനുഗ്രഹപൂർത്തി. ദൈവത്തിന്റെ വചനം, അത് പ്രിയമുള്ളവരെ, അത് തേനിനേക്കാളും ആവർത്തന വിരസം ഉണ്ടാവരുത്, തേൻകെട്ടേക്കാളും മാധുര്യമുള്ളതാ. അത് യാക്കോബിന് വെളിപ്പെടുത്തും. എന്നിട്ട് പറയുക വേറൊരു ഇരുപതാം വാക്യം ഒന്ന് വായിക്കാമോ വിൻസോര? എന്തോ പറയുന്നേ, ദൈവം അങ്ങനെ ഒരു ജാതിക്കും ചെയ്തിട്ടില്ലെന്ന്. പിന്നെ പ്രിയമുള്ളവരെ, ദൈവജനം ഭാഗ്യമുള്ള ജനമെന്ന് പറഞ്ഞതിന്റെ കാരണം ഇത്ര മഹത്തായ പ്രമാണം ദൈവം നമുക്ക് തന്നോണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തിരുവചനത്തോടും ദൈവം, നമ്മൾ ഈ ഫെമിലിയാരിറ്റി കൊണ്ട് നമ്മുടെ ഇത് കുറഞ്ഞു പോയിട്ടുണ്ടോ? എങ്കിലും മറക്കരുത്, നമ്മെ അഗ്നി പോലെ ജ്വലിപ്പിക്കാനുള്ള വചനങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. നമ്മുടെ ഐസ് പോലെ ഒരുകിയ ആത്മീയ ജീവിതത്തെ ഫയറാക്കാനുള്ള വചനം ഇതിനകത്ത് കിടപ്പുണ്ട്. ചില അനുഭവങ്ങൾ പറഞ്ഞ് വേഗത്തിൽ ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ദ ഗ്ലോറി ഓഫ് ഗോഡ്സ് വേർഡ്, ദൈവത്തിന്റെ വചനം. ശ്രദ്ധിക്കുക, അഗസ്റ്റിൻ എന്ന് പറയുന്ന മനുഷ്യന് 22 വയസ്സ് പ്രായം. യൗവനക്കാർ ശ്രദ്ധിച്ചോണേ പ്ലീസ്. ഈ ലോകത്തിന്റെ സകലവിധമായ തിന്മകൾക്കും അടിമയായി നടന്ന മനുഷ്യനായിരുന്നു അഗസ്റ്റിൻ. തന്റെ 22-ാമത്തെ വയസ്സിൽ അവൻ മിലൻ എന്ന് പറയുന്ന സ്ഥലത്തൊരു തോട്ടത്തിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം എടുത്തു വായിക്കുക. എന്റെയും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന
ഇതേ പുസ്തകം റോമർ 13 എടുത്ത് വായിച്ചു. ആ നിമിഷം അവൻ മാനസാന്തരപ്പെട്ടു. ലൂതർ, മാർട്ടിൻ ലൂതർ 20 വയസ്സ് പ്രായം. ഹബക്കുക്ക് 2:4, എന്റെ നീതിമാൻ മൈ റൈച്ചസ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. ഒരൊറ്റ വചനം ആ മനുഷ്യനെ തീ പോലെ കത്തിച്ചു. അദ്ദേഹത്തിന്റെ വെളിച്ചം യൂറോപ്പിൽ പകർന്നതിനെ കുറിച്ച് പറയുകയാണ്, ദ ഓൾ വിൻഡോസ് ഓഫ് യൂറോപ്പ് ആർ ഓപ്പൺഡ്. യൂറോപ്പിന് മുകളിലെ എല്ലാ ജനലുകളും തുറക്കപ്പെട്ടു. ദൈവത്തിന്റെ വെളിച്ചം യൂറോപ്പിലേക്ക് ഇറങ്ങി വന്നു. വട്ട് അബൌട്ട് ജോൺ ബെനിയൻ? അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ദ ഡ്രങ്കൺ ഡ്രിങ്കർ ഓഫ് ബെഡ്ഫോർഡ്. ബെഡ്ഫോർഡിലെ മദ്യപാനിയായ തകരപ്പണിക്കാരൻ. അദ്ദേഹം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വായിച്ചപ്പോൾ അദ്ദേഹം എഴുതിയ ബുക്കാണ് നിങ്ങൾക്കറിയാം, ദ പിൽഗ്രിംസ് പ്രോഗ്രസ്. സ്കൂളിൽ പോയെന്ന് തോന്നുന്നില്ല അദ്ദേഹം. ജോൺ ബെസ്ലി എന്ന് പറഞ്ഞ മനുഷ്യൻ റോമാലേഖനത്തിന്റെ ഒരു വ്യാഖ്യാനം കേട്ടപ്പോൾ വിശ്വാസത്തോടെ നീതീകരണത്തെക്കുറിച്ച് ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിച്ച് ആത്മാവിന്റെ തീയോടുകൂടെ അദ്ദേഹം ജ്വലിച്ചു പ്രകാശിച്ചു. ജോൺ ന്യൂട്ടൺ 11 വയസ്സ് പ്രായമുള്ളപ്പോൾ, കേവലം 11 വയസ്സ് പ്രായമുള്ളപ്പോൾ ആഫ്രിക്കയിലേക്ക് പോയി. അദ്ദേഹം ഒരു അടിമയായിരുന്നു. ഹി വാസ് എ സ്ലേവ്. പിന്നീട് ഹി ബിക്കേം എ സ്ലേവ് ട്രേഡർ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ മോശമായിരുന്നു. അടിമകളെ വിൽപ്പനക്കാരന്റെ വാക്കുകൾ എങ്ങനെയിരിക്കും? ടെൽ മീ. എപ്പോഴും നിന്ദകളും പഴികളും ശാപവാക്കുകളും ജോൺ ന്യൂട്ടന്റെ വായിൽ നിന്ന് രാപ്പകലില്ലാതെ വീഴുമായിരുന്നു. എന്നാൽ കേവലം 23-ാമത്തെ വയസ്സിൽ, അറ്റ് ഏജ് ഓഫ് 23, ഒരു കപ്പൽ അപകടത്തിന്റെ മുഖത്ത് വെച്ച് അദ്ദേഹം കർത്താവിനെ സ്വീകരിച്ചു. അദ്ദേഹം എഴുതിയ പാട്ടിന്റെ ഒരു ലൈൻ മാത്രം വായിക്കാം. ഹൗ സ്വീറ്റ് ദ നെയിം ഓഫ് ജീസസ് സൗണ്ട് ഇൻ ബിലീവേഴ്സ് ഇയർ. കർത്താവെ, നിന്റെ നാമം ദൈവപൈതലിന്റെ കാതുകൾക്ക് അത്ര മധുരം. രണ്ടാമത്തെ ലൈൻ നിങ്ങളുടെ പാട്ട് നിങ്ങൾക്ക് ശാന്തർ. അമേസിംഗ്, അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദറ്റ് സൗണ്ട് ദറ്റ് സേവ്ഡ് എ റച്ച് ലൈക്ക് മീ. പറഞ്ഞൻ 15 വയസ്സുള്ളപ്പോൾ ഒരു മഞ്ഞു പെയ്തന്റെ പേരിൽ സ്വന്തം ചർച്ചിലേക്ക് പോകാതെ വേറൊരു ചർച്ചിൽ കയറിയിരുന്നപ്പോൾ കേട്ട ഒരു വചനം, അന്നത്തെ പ്രസംഗൻ അവിടെ ഇല്ലായിരുന്നു, ഒരാൾ വന്ന് അദ്ദേഹം പ്രസംഗനൊന്നുമല്ല, അദ്ദേഹം ചുമ്മാ കുറെ വാക്യം പറഞ്ഞു. പറഞ്ഞ വാക്യതാണ് ലുക്ക് ആൺ ടു മീ ഓൾ ദ എൻഡ്സ് ഓഫ് ദ വേൾഡ് ആൻഡ് ബി സേവ്ഡ്. അദ്ദേഹം പറഞ്ഞു, ഇയാൾക്ക് എന്റെ പറഞ്ഞു കൊണ്ട് അത് പിന്നെയും പറയുക, ലുക്ക് ആൺ ടു മീ ഓൾ ദ എൻഡ്സ് ഓഫ് ദ വേൾഡ് ആൻഡ് ബി സേവ്ഡ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇയാൾ ലുക്ക് ലുക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ നോക്കി, ഞാൻ രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ജോർജ് വൈറ്റ്ഫീൽഡ്, അദ്ദേഹം ഈ വചനത്തിന്റെ ശക്തി മനസ്സിലായപ്പോൾ ഹി സ്റ്റാർട്ടഡ് പ്രീച്ചിങ്. അദ്ദേഹത്തെ അന്നത്തെ ആളുകൾ പറഞ്ഞു, ഇല്ല പ്രസംഗിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? ആ പുൽപ്പിറ്റ് എടുത്തോണ്ട് പോയി, പുൽപ്പിറ്റ് എടുത്തോണ്ട് പോയി വെളിയിൽ നിന്ന് പ്രസംഗിച്ചു. ദൈവത്തിന്റെ ശക്തമായ വചനം ഇടപെട്ടുകൊണ്ടേയിരുന്നു. വലിയ ഉണർവ് ആരംഭിച്ചു. അതേക്കുറിച്ചൊരു മനുഷ്യൻ ചോദിച്ചു, ഇങ്ങനെയാണ്, പീപ്പിൾ ആർ ദ സെയിം. അന്നത്തെ ആളുകളും ഇന്നത്തെ ആളുകളും ഒരുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ആൻഡ് ദ വേർഡ് ഓഫ് ദ ഗോഡ് ഈസ് സെയിം. ദൈവജനം അങ്ങനെ തന്നെയാ. വാട്ട് അബൌട്ട് യു? ദൈവത്തിന് മുന്നിൽ പറയാൻ, കർത്താവേ, നീ ആരാണെന്നുള്ള വെളിപ്പാട് എനിക്ക് തരണം. നിന്റെ വചനത്തിന്റെ വാതിലുകളെ തുറന്നിടണം. എല്ലാ സെൽഫ് ടോക്കും എല്ലാ ഇൻഫീരിയോറിറ്റിയും എല്ലാ പരാതി പറച്ചുകളും അവസാനിപ്പിച്ച് ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ദൈവദിനമായിട്ട് എഴുന്നേറ്റ് നിൽപ്പാൻ കർത്താവ് നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പൊ ചോദിക്കും, ബ്രദർ, സഹോദര, എങ്ങനെ എന്റെ ജീവിതം പറയാം? നിനക്ക് താമസിക്കാൻ ഒരു സ്ഥലമുണ്ട്. There is a dwelling place for you. ആ dwelling place-ന്റെ പേര് ഞാൻ പറയാം, ജീസസ് ക്രൈസ്റ്റ്. He is the dwelling place. പിന്നെ ഒരു കാര്യം, ഞായറാഴ്ച മാത്രം അവിടെ താമസിക്കരുത്. Take all the belongings. മക്കളെയൊക്കെ ആയിട്ട് പോകണം, അല്ലെ ഇടയ്ക്കിടയ്ക്ക് വരും, അവിടെ തന്നെ താമസിക്കണം. ബിക്കോസ് യേശു പറഞ്ഞു, Abide in me and I will abide in you. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ദൈവത്തിൽ പോയി വസിക്കുക. ഇടയ്ക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് പിള്ളേരെ നമ്മൾ കൊണ്ടുപോയില്ലായിരുന്നു, സമർപ്പിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി വന്നിട്ട് ആകുലപ്പെട്ടിട്ട് അയ്യോ എന്തായി തീരും. എല്ലാ ഞാൻ ചോദിക്കട്ടെ, വീട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾ വീട് ഷിഫ്റ്റ് നിങ്ങൾ തന്നെയാണോ പോയെ? മക്കളെയും കൊച്ചുമക്കളെയും എല്ലാരെയും നമുക്ക് ഉണ്ടാകുന്ന സാധനം എല്ലാം പെറുക്കെടുത്തോണ്ട് പോയ പോലെ ഞാൻ പറയുന്ന അവസാനിപ്പിക്കുകയാണ്. മേക്ക് എ ഷിഫ്റ്റ് ടുഡേ ടു ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് പറഞ്ഞു, എന്നിൽ വസിക്കുക. അബൈഡ് ഇൻ മീ, റിമൈൻ ഇൻ മീ, റെസ്റ്റ് ഇൻ മീ, ട്രസ്റ്റ് ഇൻ മീ. ഇനി യേശു എവിടെ വസിക്കുന്നേ? കർത്താവ് നിന്റെ വീട് എവിടെ? കർത്താവ് പറയും, മൈ ഡെല്ലിംഗ് പ്ലേസ് ഞാൻ കാണിച്ചു തരാം. യു ആർ മൈ ഡെല്ലിംഗ് പ്ലേസ്. ഞാൻ നിന്നിലാ വസിക്കുന്നേ. ഹൗ ബ്യൂട്ടിഫുൾ. പ്രഫർ റെവലേഷൻ. പ്രാർത്ഥിക്കുക, ദൈവമേ നീ എന്നെ സഹായിക്കണമേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് നിങ്ങള് ഇപ്പം ഞാനിപ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം ഏൽപ്പിക്കാൻ തന്നു, ഒന്ന് സൂക്ഷിച്ചോണേ. ഞാൻ ദിവസം 40 പ്രാവശ്യം നിങ്ങളെ ഫോൺ വിളിച്ച വാട്ട് യു വിൽ ഫീൽ പറയാം. അതേ കുറിച്ച് എന്താ 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 എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ അതിനർത്ഥം ഇതാണ്, ഞാനൊരു കാര്യം നിങ്ങളെ ഏൽപ്പിച്ചു, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ലെന്നർത്ഥം. ദാറ്റ്സ് ദ മീനിങ്. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെയും നമ്മുടെ ഭാര്യ, കുഞ്ഞുങ്ങൾ, അപ്പൻ, അമ്മ, സകലതും ഹീസ് ഓർ ഡെല്ലിംഗ് പ്ലേസ്. കർത്ത പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക അവനെ 15 പറയട്ടെ, അബൈഡ് ഇൻ മീ, ഞാനാണ് നിങ്ങളുടെ വാസസ്ഥലം. നിങ്ങൾ എന്നിൽ തന്നെ വസിക്കുക, എന്നിൽ തന്നെ വസിക്കുക. നിങ്ങൾ യാതൊന്നും താഴെയിട്ടു പോകരുത്. സ്റ്റേ ഇൻ മീ, അബൈഡ് ഇൻ മീ, റെസ്റ്റ് ഇൻ മീ, റിമൈൻ ഇൻ മീ. അപ്പോൾ നിങ്ങൾ ഓരോ പ്രഭാതത്തിലും പറയും, യഹോവേ സ്തുതിപ്പീൻ. It is good and pleasant to sing praises to the Lord. പുതിയ പുതിയ ഗാനങ്ങൾ എഴുതുകയും പാടുകയും ചെയ്ത് ദൈവത്തെ നാം സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ഈ വചനങ്ങളൊന്നും നമുക്ക് ഭാരമായിരിക്കില്ല. മത്തായി 6 നമ്മൾ തിരിയും. See the lilies, see the birds. കർത്താവേ, നീ അവയെ പുലർത്തുന്നെങ്കിൽ എന്നെ എത്രയധികം. പ്രിയമുള്ളവരെ, കർത്താവേ എന്റെ ജീവിതത്തെ ഞാൻ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുക. നീ എനിക്ക് വെളിപ്പെടുത്തുന്ന ചട്ടകളും ജാതിക ഒരു ജാതിക്ക് വെളിപ്പെടുത്താത്ത നിയമങ്ങളും കർത്താവേ വിധികളും അറിഞ്ഞുകൊണ്ട് ശ്രേഷ്ഠമേറി നിന്റെ വാക്യങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ തിരുവനന്തപുരത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതായിരിക്കാം, ഒരു പക്ഷേ 100 രൂപയ്ക്ക് മേടിച്ചതായിരിക്കാം. 100 രൂപ വിലയിന് ഇത് ഇടരുത്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ഈ തിരുവചനം ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവുമായിരുന്നു? നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താവുമായിരുന്നു? ദൈവത്തിന് നന്ദി പറ. കർത്താവ് ഞങ്ങളൊക്കെ പഠിച്ചു. ദ റീസൺ ദ വേർഡ് ഓഫ് ഗോഡ് കെയിം ടു ഇന്ത്യ. കർത്താവ് ഞങ്ങൾ പല ഭാഷകൾ ഹാൻഡിൽ ചെയ്യുന്നു, കാരണം ദ വേർഡ് ഓഫ് ഗോഡ് കെയിം ടു മൈ ലാൻഡ്. കർത്താവേ, ഈ വചനവുമായി കടന്നു പോകുവാൻ നിന്നെ സഹായിക്കണം.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥനായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ്